2019 സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ PH സനൽകുമാർ തയ്യാറാക്കിയ ലേഖനം. ചന്ദ്രയാൻ 2 ചരിത്ര നിമിഷത്തിലേക്ക്, ഇനി ഒരു പകൽ ദൂരം. ISROയുടെ 2 ചന്ദ്രയാൻ ദൌത്യപേടകം ലക്ഷ്യത്തിലെത്താൻ ഇനി ഒരു പകൽ ദൂരം. നാളെ ശനിയാഴ്ച പുലർച്ചെ 1:30 ശേഷമാണ് ഇപ്പോൾ നിശ്ചയിച്ച പ്രകാരം വിക്രം ലാൻഡർ ചന്ദ്രന്റെ മാറിലേക്ക് പതുക്കെ താണിറങ്ങുന്നത്. ലാൻഡറിൽ നിന്ന് ഇറങ്ങുന്ന റോവർ ചന്ദ്രന്റെ മണ്ണിലൂടെ ഉരുണ്ടു നീങ്ങും. റോവറിന്റെ ചക്രത്തിൽ നിന്ന് ദേശീയ ചിഹ്നമായ അശോക ചക്രം ചന്ദ്രന്റെ മണ്ണിൽ ഇന്ത്യൻ മുദ്രയായി പതിയും. ആ ചരിത്ര നിമിഷത്തെ വരവേൽക്കാൻ ഇന്ത്യ മുഴുവൻ ഉറങ്ങാതെ കാത്തിരിക്കും. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും അപ്പോൾ ഇന്ത്യയിലേക്കായിരിക്കും. അന്താരാഷ്ട്ര പ്രശസ്തമായ നിരവധി ബഹിരാകാശ സ്ഥാപനങ്ങൾ ശ്രമിച്ച് പരാജയപ്പെട്ട ദൌത്യമാണ് ആദ്യ ശ്രമത്തിൽ ഇന്ത്യ വിജയിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇതുവരെ കാര്യങ്ങൾ ഭംഗിയായി, ഇനി 2 കൂടി ആ വിജയം കൂടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 1 ചന്ദ്രയാൻ ദൌത്യത്തിന്റെ 11 വാർഷികത്തിൽ ഒരു വിജയം കൂടി സമ്മാനിക്കാനുള്ള ശ്രമത്തിലാണ് ISROയും ശാസ്ത്രജ്ഞരും. ഭൂമിയിൽ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ചന്ദ്രനിൽ 14 ദിനരാത്രങ്ങൾ നീളുന്ന ഒരു പകലിലേക്ക് സൂര്യൻ ഉദിക്കും. ഭൂമിയിലെ 14 ദിവസമാണ് ചന്ദ്രനിൽ ഒരു പകൽ. രാത്രിയും അതുപോലെ തന്നെ. ദക്ഷിണ ധ്രുവത്തിലെ മാൻഡിനസ് സിംപ്ലിയൻസ് ഗർത്തങ്ങളുടെ നടുവിലെ സ്ഥലത്ത് ലാൻഡർ ഇറക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അവിടുത്തെ കാലാവസ്ഥയും മറ്റു സാഹചര്യങ്ങളുമാണ് പരിശോധിക്കുക. അവിടെ ഇറങ്ങാനായില്ലെങ്കിൽ അതിനോട് ചേർന്ന് തെക്കു പടിഞ്ഞാറ് ദിശയിലുള്ള സ്ഥലത്ത് ഇറങ്ങാനുള്ള സാധ്യതയും പരിശോധിക്കും. ലാൻഡർ നിലത്തിറങ്ങുന്ന 30 മിനിറ്റ് നിർണായകമായിരിക്കും. ശനിയാഴ്ച ഇറങ്ങാനായില്ലെങ്കിൽ വീണ്ടും ഇറങ്ങാൻ ചന്ദ്രനിലെ അടുത്ത പകലിനായി ചന്ദ്രയാന് കാത്തിരിക്കേണ്ടിവരും. പകലിറങ്ങാനായാൽ ലാൻഡറിനൊപ്പം പോകുന്ന പ്രജ്ഞാൻ റോവറിന് പകൽ വെളിച്ചത്തിൽ മുഴുവൻ ചന്ദ്രനിൽ ചുറ്റി നടന്ന് കാണാം. റോവറിന്റെ കളിയും ചുറ്റുപാടുകളും ലാൻഡറിനും നല്ല വെളിച്ചത്തിൽ കാണാനാകും. ഇതാണ് ചാന്ദ്രപകലിന്റെ നേട്ടം. ശാസ്ത്രലോകം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജനത മുഴുവൻ വിക്രം ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന ചരിത്ര നിമിഷത്തിനായി കണ്ണും നട്ടിരിക്കുകയാണ്. വിക്രം ലാൻഡർ വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങുന്നതോടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പര്യവേഷണ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറും. പേടകം ചന്ദ്രനിൽ ഇറക്കുകയും റോബോട്ടിക് ഉപകരണം ചന്ദ്രോപരിതലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതോടെ ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ ശക്തി ലോകമറിയും. ചന്ദ്രയാൻ 2 ഓർബിറ്ററും ലാൻഡറും റോവറും ഒത്തുചേർന്നാണ് ഇന്ത്യയുടെ 2 ചന്ദ്ര ഗവേഷണ ദൌത്യം നിറവേറ്റുക. പ്രധാനമായും ദക്ഷിണ ധ്രുവത്തിലെ ചന്ദ്രോപരിതലത്തെ പഠനവിധേയമാക്കുകയാണ് ചന്ദ്രയാൻ 2 ലക്ഷ്യം. ഇവിടെ ഉണ്ടെന്ന് കരുതപ്പെടുന്ന ധാതുശേഖരവും മഞ്ഞും പ്രജ്ഞാൻ റോവർ പഠനവിധേയമാക്കും. ഇന്ത്യൻ പേടകമിറങ്ങുന്ന ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവം ശാസ്ത്രലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാണ്. നാസ ഉൾപ്പെടെയുള്ള ബഹിരാകാശ ശക്തികൾ ഈ പ്രദേശം ലക്ഷ്യമിടുന്നുണ്ട്. അടുത്ത 5 ഈ പ്രദേശത്ത് മനുഷ്യനെ എത്തിക്കാൻ അമേരിക്കയ്ക്ക് ലക്ഷ്യമുണ്ടെന്ന് മുൻ നാസ ഗവേഷകൻ ഡൊണാൾഡ് എ തോമസ് അടുത്തിടെ പറഞ്ഞിരുന്നു. ദക്ഷിണ ധ്രുവത്തിലെ ഇന്ത്യയുടെ ശാസ്ത്ര പഠനങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ് അമേരിക്ക. ചന്ദ്രനിൽ മറ്റു പലയിടങ്ങളിലും അമേരിക്കയ്ക്ക് ചെന്നെത്താൻ പറ്റിയിട്ടുണ്ട്. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള പദ്ധതിയും നാസയ്ക്കുണ്ട്. ദക്ഷിണ ധ്രുവത്തിലെ ഇന്ത്യയുടെ കണ്ടെത്തലുകൾ മറ്റു ലോകരാജ്യങ്ങൾക്ക് വഴികാട്ടിയാകുമെന്നത് തീർച്ചയാണ്. ഇത് ഇന്ത്യൻ സ്റ്റൈൽ ചാന്ദ്രദൌത്യം. 60 മുൻപ് റഷ്യ ചന്ദ്രനിൽ ഒരു പേടകമിറക്കി. 50 മുൻപ് അമേരിക്കക്കാർ ചന്ദ്രനിലിറങ്ങി അവിടെ നിന്ന് മണ്ണും കല്ലും ഭൂമിയിലെത്തിച്ചു. ഇനി എന്തിനാണ് ഇന്ത്യ പേടകവുമായി ചന്ദ്രനിലേക്ക് പോകുന്നത്? അങ്ങനെ പോയാൽ തന്നെ അതിലെത്ര ആഘോഷിക്കാൻ എന്തിരിക്കുന്നുവെന്നും മറ്റും ചിന്തിക്കുന്നവരുണ്ടാകാം. എന്നാൽ ഇന്ത്യയും ISROയും ചന്ദ്രനിലേക്ക് പോകുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. ഇന്ത്യക്ക് അതൊരു മത്സരമല്ല. ആഗോളതലത്തിൽ ഇന്ത്യ ആരുമായും ബഹിരാകാശ ശാസ്ത്ര രംഗത്ത് മത്സരിക്കുന്നില്ല. എല്ലാവരുമായും സഹകരിക്കാൻ മനസ്സുള്ള രാജ്യമായാണ് ലോകം ഇന്ത്യയെയും ISROയെയും കാണുന്നത്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇന്ത്യ ചാന്ദ്രദൌത്യം ചെയ്യുന്നത്. അത് മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല, ഒരുപക്ഷെ കഴിയുകയുമില്ല. കേവലം 978 കോടി രൂപയാണ് ചന്ദ്രയാൻ 2 ദൌത്യത്തിന്റെ ചിലവ്. ബഹിരാകാശ ദൌത്യങ്ങളിൽ അമേരിക്കയും ചൈനയുമായും മറ്റും താരതമ്യം ചെയ്താൽ അവരുടെ ചിലവിന്റെ 0.5% പോലും വരില്ല ഈ തുക. ഹോളിവുഡിലെ സിനിമകൾക്ക് പോലും 1,000 കോടി ചിലവാകുന്ന കാലമാണിത്. 4 മുൻപിറങ്ങിയ ക്രിസ്റ്റഫർ നോളന്റെ ഇന്റർസ്റ്റെല്ലാർ സിനിമയ്ക്ക് ചിലവ് 1,046 കോടിയാണ്. പരീക്ഷിക്കുന്ന റോക്കറ്റുകളെല്ലാം കടലിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു കാലം ISROയ്ക്ക് ഉണ്ടായിരുന്നു. അതൊരു തരം തമാശയായി വരെ പ്രചരിച്ചു. യുവാക്കൾക്ക് ബഹിരാകാശം ഇഷ്ടമല്ലാതായി മാറിയെന്നതാണ് അതിന്റെയെല്ലാം ഫലം. ചൊവ്വയിലേക്ക് ഇന്ത്യ പരിവേഷണ പേടകമയച്ചപ്പോൾ കാളവണ്ടി ഓടിച്ചു നടക്കുന്നവന്റെ അഹങ്കാരമാണെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പരിഹസിച്ചത്. റോക്കറ്റ് വിട്ടാൽ കടലിൽ പോയിരുന്ന കാലം മാറി. ഇന്ന് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും പേടകങ്ങൾ അയക്കുന്ന വൻകിട ഗവേഷണ സ്ഥാപനമാണ് ISRO. ലോകമെമ്പാടുമുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ ഉപഗ്രഹങ്ങൾ അയക്കാൻ കഴിയുന്ന ഏക സ്ഥാപനവും ISROയാണ്. ലോകത്ത് ഏറ്റവും അധികം വാണിജ്യ വിക്ഷേപണങ്ങൾ നടത്തുന്നത് ഇന്ത്യയാണ്. നാളത്തെ ദൌത്യം കൂടി വിജയിക്കുന്നതോടെ റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിൽ ചന്ദ്രനിൽ പേടകമിറക്കുന്ന 4 ബഹിരാകാശ ശക്തിയായി ഇന്ത്യ മാറും. ഒരു ഹോളിവുഡ് സയൻസ് മൂവി പോലെ സങ്കീർണം. ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ ബഹിരാകാശത്തുള്ള സ്ഥലത്ത് ഒരു പേടകം പറത്തുക. അതിലെ ക്യാമറകൾ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ സ്കാൻ ചെയ്ത് ഭൂമിയിൽ ഇന്ത്യയിലെ ബാംഗ്ലൂർ നഗരത്തിലെ ബയലാലു എന്ന സ്ഥലത്തെ കെട്ടിടത്തിൽ വച്ചിരിക്കുന്ന സ്ക്രീനിൽ അതെല്ലാം നേരിട്ട് കാണിക്കുക. കാണിച്ച സ്ഥലം നല്ലതല്ലെന്ന് തോന്നിയാൽ ബയലാലുവിലെ ശാസ്ത്രജ്ഞർ വേറെ സ്ഥലം നോക്കാൻ പറയുന്നു. അത് കേട്ടനുസരിച്ച് പേടകത്തിലെ 5 കരുത്തൻ എഞ്ചിനുകൾ പ്രവർത്തിപ്പിച്ച് വീണ്ടും ഉയർന്നു പൊങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ വീണ്ടും സ്കാൻ ചെയ്ത് പരിശോധിക്കുന്ന പേടകം. ഒരു ഇംഗ്ലീഷ് സയൻസ് മൂവി പോലെ സങ്കീർണവും കൌതുകകരവുമായ രീതിയിലാണ് ചന്ദ്രയാൻ 2 ലാൻഡറിനെയും ISRO ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്നത്. ലോകത്ത് ഇതുവരെ ഒരു ബഹിരാകാശ പേടകവും തത്സമയ നിയന്ത്രണ സംവിധാനം അനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ല എന്നുകൂടി അറിയുമ്പോഴാണ് ഇതിന്റെ സങ്കീർണത കൂടുതൽ ബോധ്യമാകുക. ചന്ദ്രന്റെ മുകളിൽ ചുറ്റി നടക്കുന്ന ബഹിരാകാശ പേടകം, അതിൽ നിന്ന് താഴെയിറങ്ങുന്ന മറ്റൊരു പേടകം, ലാൻഡർ കങ്കാരുവിന്റെ സഞ്ചിയിൽ നിന്ന് കുട്ടി പുറത്തിറങ്ങുന്നത് പോലെ ലാൻഡറിൽ നിന്ന് പുറത്തിറങ്ങുന്ന മറ്റൊരു യന്ത്രം റോവർ, ഇവയെല്ലാം ഭൂമിയിലിരുന്ന് നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. വളരെ രസകരമായ കഥ പോലെയാണ് ISRO ചന്ദ്രയാൻ 2 ദൌത്യം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത്. ഗ്രഹാന്തര ദൌത്യം ഇതിനു മുൻപ് ISRO വിജയകരമായി ചെയ്തിട്ടുണ്ട്. മംഗൾയാനിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിന്റെ ഭ്രമണപഥം മാറ്റുന്ന പരിപാടി നടത്തിയിട്ടുണ്ട്. പമ്പരം ചുറ്റിച്ചുറ്റി വലുതാക്കി വലിച്ചെറിയുന്നത് പോലെ കുറച്ച് ഊർജ്ജം മാത്രം ചിലവാക്കി പതുക്കെ പതുക്കെ ഭ്രമണപഥം വലുതാക്കി മറ്റൊരു ഗ്രഹത്തിന്റെ ഭ്രമണപഥത്തിലേക്ക് കുറുക്കിക്കൊള്ളിക്കുന്ന ബഹിരാകാശ ജാലവിദ്യ, അതിനു മേലെയാണ് ഇപ്പോഴത്തെ ചന്ദ്രയാൻ 2. ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളുടെ ആകർഷണ വലയം ഭേദിക്കാൻ കരുത്തൻ എഞ്ചിനും അതിനാവശ്യമായ ഇന്ധനവും ഉണ്ടാക്കി അമേരിക്കയും മറ്റും കഷ്ടപ്പെടുമ്പോൾ ഗ്രഹങ്ങളുടെ ആകർഷണ വലയം തന്നെ അംഗീകരിച്ച് അതുപയോഗിച്ച് ഗ്രഹങ്ങളിൽ നിന്ന് ഗ്രഹങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന അത്ഭുത വിദ്യയാണ് ഇന്ത്യ ലോകത്തിന് കാട്ടിക്കൊടുത്തത്. മസിൽ പവറും മണി പവറുമല്ല, ബ്രെയിൻ പവറാണ് യഥാർത്ഥ പവറെന്ന് പറയാതെ പ്രാവർത്തികമാക്കി തെളിയിക്കുകയാണ് ISRO. മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചാണ് ബഹിരാകാശ ദൌത്യങ്ങൾ പ്രവർത്തിക്കുന്നത്. ഗ്രഹാന്തര ദൌത്യം ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടെങ്കിലും റിയൽ ടൈം നിയന്ത്രണവും ബഹിരാകാശത്ത് വെച്ചുള്ള പേടകങ്ങളുടെ വഴിപിരിയലും ഇതാദ്യമാണ്. ഓർബിറ്ററിൽ നിന്ന് ലാൻഡറും ലാൻഡറിൽ നിന്ന് റോവറും വഴിപിരിക്കുന്ന വിദ്യ ഇതാദ്യമായാണ് ചെയ്യുന്നത്. എത്തുന്ന സ്ഥലം സ്കാൻ ചെയ്ത് ചിത്രവും കാലാവസ്ഥയും കൈമാറിയിട്ട് അതനുസരിച്ച് പുതിയ നിർദ്ദേശങ്ങൾ നൽകുന്ന റിയൽ ടൈം കൺട്രോളർ സംവിധാനവും ഇതാദ്യം. ലാൻഡർ കരുത്തനാണ്. വിക്രം സാരാഭായിയുടെ പേരിട്ട് വിളിക്കുന്ന വിക്രം ലാൻഡർ ചന്ദ്രയാൻ 2 നിർണായക പേടകമാണ്. ഓർബിറ്ററിൽ നിന്ന് പുറത്തിറങ്ങി സ്വയം സഞ്ചരിക്കാൻ ശേഷിയുള്ള ലാൻഡർ കരുത്തിൽ ഓർബിറ്ററിനും മേലെയാണ്. 440 ന്യൂട്ടൺ ആണ് ഓർബിറ്ററിന്റെ ശേഷിയെങ്കിൽ ലാൻഡറിന് 800 ന്യൂട്ടൺ ശേഷിയുണ്ട്. ചന്ദ്രനിൽ ഇറങ്ങാനും പുറത്തിറങ്ങി നടക്കുന്ന റോവറിനെ നിയന്ത്രിക്കാനും വേണ്ടിവന്നാൽ ഭൂമിയിലേക്ക് നേരിട്ട് ബന്ധപ്പെടാനും ലാൻഡറിനാകും. അതിനാവശ്യമായ 5 കരുത്തൻ എഞ്ചിനുകളാണ് ലാൻഡറിനുള്ളത്. 1471 കിലോഗ്രാം ഭാരമുള്ള ലാൻഡർ ചന്ദ്രന്റെ ഉപരിതലത്തിൽ 4 കാലിൽ ഉറച്ചു നിൽക്കും. സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കി പ്രവർത്തിക്കും. കമ്പ്യൂട്ടർ സംവിധാനവും ശക്തമായ ഡീപ് സ്പേസ് നെറ്റ്വർക്കിൽ പ്രവർത്തിക്കാനുള്ള സൌകര്യങ്ങളും ഉണ്ട്. പ്രതലം പഠിക്കാനും സ്കാൻ ചെയ്യാനും കഴിയും. ഇതിനെല്ലാം പുറമെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ അടുത്തു പോകാനും പറ്റിയ സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടുപോകാനും എല്ലാം അതിനാകും. വേഗത കൂട്ടാനും കുറയ്ക്കാനും കഴിയും. ഭാവിയിൽ മനുഷ്യ ദൌത്യവുമായി പോകുമ്പോൾ സഹായകരമാകുന്ന സാങ്കേതിക തികവോട് കൂടിയതാണ് ലാൻഡർ. റോവർ ദ സ്മാർട്ട് ബോയ്. 6 വീലുള്ള ബുദ്ധിയുള്ള യന്ത്രമാണ് റോവർ. വെറും 27 കിലോഗ്രാം മാത്രം ഭാരമുള്ള ലാൻഡറിലിരുന്നാണ് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലെത്തിയത്. ലാൻഡർ നിലത്തിറങ്ങിയാൽ 4 മണിക്കൂറോളം കാത്തിരുന്ന് സ്ഥിതിയെല്ലാം മനസ്സിലാക്കിയ ശേഷമാണ് റോവർ പുറത്തിറങ്ങുക. ചന്ദ്രനിൽ 14 ദിവസം ഓടി നടക്കാൻ ലക്ഷ്യമിട്ടാണിത് തയ്യാറാക്കിയത്. നേരിട്ട് ഭൂമിയുമായി ബന്ധമില്ല, ലാൻഡർ വഴിയും ഓർബിറ്റർ വഴിയുമാണ് ബന്ധം. എന്നിരുന്നാലും ചന്ദ്രപ്രതലത്തിലെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കാൻ റോവർ സഹായിക്കും. ഏറെ കരുതലോടെയാണിത് തയ്യാറാക്കിയത്. പിഴവുകൾ സംഭവിക്കാതിരിക്കും ചന്ദ്രനിലേതിന് സമാനമായ മണ്ണ് നിർമ്മിച്ച് അതുപയോഗിച്ച് തയ്യാറാക്കിയ കൃത്രിമ ചന്ദ്രപ്രതലത്തിൽ നിരവധി ദിവസങ്ങൾ റോവർ നടന്ന് പരിശീലനം നടത്തി. കർണാടകത്തിലെ തുങ്കൂരിനടുത്താണ് ഈ കൃത്രിമ ചന്ദ്രപ്രതലം തയ്യാറാക്കിയത്. ചന്ദ്രനിൽ 70 പേടകങ്ങൾ. ഇതുവരെ മനുഷ്യൻ നിർമ്മിച്ച 70 പേടകങ്ങളാണ് ചന്ദ്രനിലുള്ളത്. അമേരിക്ക, റഷ്യ, ജപ്പാൻ, ചൈന, യൂറോപ്യൻ യൂണിയൻ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുടെ പേടകങ്ങളാണ് ഇത്. 1959 സെപ്റ്റംബർ 14 റഷ്യയുടെ Luna 2 ആണ് ഇതിലെ ആദ്യത്തേത്. അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ് 1969 ജൂലൈ 20 ചന്ദ്രനിലിറങ്ങി. 2008 ഒക്ടോബർ 22 ഇന്ത്യ ആദ്യമായി ചന്ദ്രനിലേക്ക് പേടകം അയച്ചത്. ചന്ദ്രനിൽ പേടകമിറക്കാൻ 38 തവണ വിവിധ രാജ്യങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ 21 മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. ചന്ദ്രയാൻ 2 നിർണായക ദിവസങ്ങൾ ഇങ്ങനെ. 2019 ജൂലൈ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് GSLV Mark 3 റോക്കറ്റ് ഉപയോഗിച്ച് ചന്ദ്രയാൻ 2 വിക്ഷേപണം. 2019 ഓഗസ്റ്റ് 14 ഭൂമി വിട്ട് ചന്ദ്രപഥം ലക്ഷ്യമാക്കി ചന്ദ്രയാൻ 2 മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. 2019 ഓഗസ്റ്റ് 20 ചാന്ദ്രഭ്രമണപഥത്തിലെത്തി ചന്ദ്രയാൻ ഭ്രമണം തുടങ്ങി. 2019 സെപ്റ്റംബർ 2 ചന്ദ്രയാൻ 2 പേടകത്തിൽ നിന്ന് ലാൻഡർ വേർപിരിഞ്ഞ് സ്വതന്ത്രമായി നീങ്ങാൻ തുടങ്ങി. 2019 സെപ്റ്റംബർ 7 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങും.